السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. أما بعد، سهودرنا شيخ الإسلام ابن تيمية رحمه الله أدهتنا على عقيدة الواسطية إلنا الله إن قدر الله വിശ്വാസത്തെക്കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ ഖദർ, അത് അർക്ക ഉസൂലുൽ ഈമാനിൽ ആറാമത്തേതാണ്. ഈമാനിൻ്റെ ആറ് അടിസ്ഥാന അടിസ്ഥാന കാര്യങ്ങൾ: അൽ ഈമാനു ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദറി ഖൈറിഹി വ ശർരിഹി. അഥവാ അള്ളാഹുവിലുള്ള ഈമാൻ, അവൻ്റെ മലക്കുകളിലുള്ള ഈമാൻ, അവൻ അവതരിപ്പിച്ച കിതാബുകളിലുള്ള ഈമാൻ, അവന്റെ റസൂലുകളിലുള്ള ഈമാൻ, യൗമുൽ ആഖിർ അഥവാ ഖിയാമത്ത് നാളിലുള്ള ഈമാൻ, അവസാനത്തേത് അള്ളാഹുവിന്റെ ഖദറിലുള്ള ഈമാൻ, അതിലെ ഖൈറിലും ഷർറിലും. അള്ളാഹുവിന്റെ ഖദർ, അത് രണ്ട് ദറജകളാണ് അതിനുള്ളത്. ഓരോ ദറജയിലും രണ്ട് മർത്തബകൾ, അഥവാ അള്ളാഹുവിന്റെ ഖദർ അത് രണ്ട് തട്ടുകളാണ്. ഓരോ തട്ടിലും രണ്ട് പടവുകൾ. ഒന്നാമത്തെ ദറജയിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ ഇൽമും അവന്റെ കിതാബത്തും, അഥവാ അള്ളാഹുവിന്റെ അറിവും അവന്റെ എഴുത്തും. അള്ളാഹു എല്ലാ കാര്യങ്ങളും മുൻപേ അറിഞ്ഞിരിക്കുന്നു. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം മുൻപേ എഴുതി വച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. സൂറത്തുൽ ഹദീദിൽ റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു: മാ അസാബ മിൻ മുസീബത്തിൻ, ഏത് ഒരു മുസീബത്തും ബാധിക്കുന്നില്ല, ഒരു അപകടമോ പ്രയാസമോ ഒന്നും ഉണ്ടാകുന്നില്ല. ഫിൽ അർദി, ഭൂമിയിലോ, വലാ ഫി അൻഫുസിക്കും, അല്ല നിങ്ങൾക്ക് തന്നെയോ, ഇല്ലാ ഫി കിതാബിൻ, ഒരു കിതാബിൽ അതുണ്ടായിട്ടല്ലാതെ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതി വച്ചത് മാത്രമാണ് എല്ലാ നമുക്കോ ഭൂമിയിലോ ഉണ്ടായിട്ടുള്ള മുസീബത്തുകൾ. മിൻ ഖബ്ലി അൻ നബ്റഅഹ, അള്ളാഹു പറയുന്നു നാം അത് പടക്കുന്നതിന് മുൻപ്. ഞാൻ ഈ ആയത്ത് പറഞ്ഞപ്പോ കഴിഞ്ഞ ദർസിൽ ഞാൻ പറഞ്ഞ വാക്ക് അള്ളാഹു അത് വിടുന്നതിന് മുമ്പ് എന്നാണ്. അത് തെറ്റാണ്, അത് ശരിയല്ല. അർത്ഥം ശരിയായ അർത്ഥം മിൻ ഖബ്ലി അൻ നബ്റഅഹ, നാം അത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്നാണ്. ബറഅ എന്നാൽ അള്ളാഹു പടച്ചു എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് അൽബാരി എന്ന് പേരുള്ളത്. അത് എഴുതി വെച്ച ആളുകൾ തിരുത്തണം. മിൻ ഖബ്ലി അൻ നബ്റഅഹ, അള്ളാഹുവിന്റെ ബറഅ എന്നാൽ അവൻ സൃഷ്ടിച്ചു എന്നാണ് എന്റെ അർത്ഥം. ബറഅ യബ്റഉ, അതുകൊണ്ടാണ് അള്ളാഹുവിന് എന്ത് പേര് വന്നത്? അൽബാരിഉ, അഥവാ അവൻ സൃഷ്ടിക്കുന്നവനാണ്, അവൻ സ്രഷ്ടാവാണ്. ഖാലിഖ് എന്ന് പറയുന്നത് പോലെ അവൻ ബാരി ആണ്, അള്ളാഹുവിന്റെ പടപ്പുകൾ. അതുകൊണ്ടാണ് പടപ്പുകൾക്ക് അൽബരിയ എന്ന് പറയുന്നത്, പടപ്പുകൾ. ഉലായിക്കഹും ഷറുൽ ബരിയ, ഉലായിക്കഹും ഖൈറുൽ ബരിയ എന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ദുആയിൽ പറയുന്നു: അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ വദറഅ വബറ, അള്ളാഹുവിന്റെ കലിമത്തുകളോട് ഞാൻ രക്ഷതേടുന്നു, അവൻ പടച്ചിട്ടുള്ള, അവൻ വിതറിയിട്ടുള്ള, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ഷറിൽ നിന്ന്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന് ഭയം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കുറച്ച് അല്പം ദീർഘമായ ഒരു ദുആയിന്റെ തുടക്കമാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ വദറഅ വബറ, ബറഅ എന്നാൽ അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ്. ഇവിടെ അപ്പോൾ അർത്ഥം ഏത് മുസീബത്ത് ഭൂമിയിലോ അല്ല നിങ്ങൾക്ക് തന്നെയോ ഉണ്ടാകുന്നുണ്ടോ, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് നേരത്തെ ഒരു കിതാബിലുണ്ട്, മിൻകബിൽ അന്നബറഹ, നാം അത് സൃഷ്ടിക്കുന്നതിന് മുൻപ്, അതിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ഖൽഖിന് അവന്റെ പടപ്പിന് മുമ്പേ ഉള്ളതാണ് അവന്റെ കിതാബ, അവന്റെ എഴുത്ത്. ഇന്ന ദാലിക അല അല്ലാഹി യസീർ, തീർച്ചയായും അത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. ഈ കാണുന്നതും നമുക്ക് കാണുന്നതും കാണാത്തതുമായ പടപ്പുകൾ ഏതും അവയുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം എഴുതി വെക്കുക എന്നത് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. അള്ളാഹുവിന് അത് യാതൊരു പ്രയാസവുമില്ല. ഇത് അള്ളാഹുവിന്റെ ഇൽമിന്റെ പിന്നാലെ വരുന്ന അവന്റെ തഖദീറിൽ, അവന്റെ ഖദറിൽ പെട്ടതാണ്. ഇതാണ് ഖദറിന്റെ ആദ്യത്തെ രണ്ട് മർത്തബകൾ. ഒന്നാമത്തെ ദറജയിൽ ഉൾപ്പെടുന്ന രണ്ട് മർത്തബകൾ, അഥവാ അള്ളാഹു നേരത്തെ എല്ലാം അറിഞ്ഞിട്ടുണ്ട്, അവന്റെ ഇൽമ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അവന്റെ കിതാബ, അവന്റെ എഴുത്തും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു റഹിമഹുള്ളാഹ്, വഅമ്മ ദറജത്തു സാനിയ, എന്നാൽ രണ്ടാമത്തെ ദറജ, അള്ളാഹുവിന്റെ തഖ്ദീർ, അവന്റെ വിധി, അതിലെ രണ്ടാമത്തെ ദറജ എന്താണ്? ഫഹിയ മശീഅത്തുല്ലാഹി നാഫിദ വഖുദറത്തുഹു അശ്ശാമില വഹുവ അൽഈമാനു ബിഅന്ന മാ ശാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ. രണ്ടാമത്തെ ദറജയിൽ ഉൾപ്പെടുന്ന ഒന്നാമത്തെ കാര്യമാണ് ഫഹിയ, അത് മശീഅത്തുല്ലാഹ്, അള്ളാഹുവിന്റെ മശീഅത്താണ്, അവന്റെ ഉദ്ദേശം, അവൻ ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ മശീഅത്ത് എങ്ങനെയുള്ളതാണ്? അന്നാഫിദത്തു, നടപ്പിൽ വരുത്തപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ മശീഅ. അത് നാഫിദത്താണ്, അത് നടപ്പിൽ വരുന്നതാണ്, അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ. നമ്മൾ പലത് ഉദ്ദേശിക്കും, പക്ഷേ നാഫിദത്തായിക്കൊള്ളണമെന്നില്ല, അത് നടക്കണമെന്നില്ല. എന്തൊക്കെ ഉദ്ദേശങ്ങൾ ആൾക്കുണ്ട്, എല്ലാം നടക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ നാഫിദത്തായ മശീഅത്തിലുള്ള വിശ്വാസം, വഖുദറത്തുഹു അശാമില, അള്ളാഹുവിന്റെ കുദറത്തിലുള്ള അവന്റെ കുദറത്ത്, അവന്റെ കഴിവ്, അശാമില, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അവന്റെ കഴിവ്. ഒരു വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം. കെ 57 കെ 35 14 വഅമ്മ ദറജത്തു സാനിയ ഫഹിയ മശീഅത്തുല്ലാഹി നാഫിദ വഖുദറത്തുഹു അശാമില, അള്ളാഹുവിന്റെ ഖദറിന്റെ രണ്ടാമത്തെ ദർജയിലുള്ളത് അവന്റെ ഉദ്ദേശം, അതുപോലെ അവന്റെ കഴിവ്. വഹുവ, എന്താണ് ഈ ഇതിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അൽഈമാനു ബിഅന്ന മാ ശാ അല്ലാഹു കാൻ, അൽഈമാനു ഈ ഖദറിലുള്ള വിശ്വാസം എന്നാൽ, ബിഅന്ന മാ ശാ അല്ലാഹു, എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് കാന, അത് നടക്കുക തന്നെ ചെയ്യും. വമാ ലം യശ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് ലം യകുൻ, അത് നടക്കുകയില്ല. വഅന്നഹു മാ ഫിസ്സമാവാതി വലാ ഫിൽ അർദി മിൻ ഹറകതിൻ വലാ സുകൂനിൻ ഇല്ലാ ബിമശീഅത്തില്ലാഹി സുബ്ഹാനഹു വതആല. അതായത് മാ ഫിസ്സമാവാതി, ആകാശങ്ങളിലൊന്നുമില്ല, വലാ ഫിൽ അർദി, ഭൂമിയിലുമില്ല, മിൻ ഹറകതിൻ വലാ സുകൂനിൻ, ഒരു ഹറക്കത്തോ സുക്കൂനോ, ഹറക്കത്ത് എന്നാൽ ചലിക്കുക, സുക്കൂൻ എന്നാൽ മിണ്ടാതിരിക്കുക. നമ്മുടെ ഹറക്കാത്തും സകനാത്തും, നമ്മുടെ ചലനങ്ങളും നമ്മുടെ മിണ്ടാതിരിക്കലും എല്ലാം നമ്മുടെ മാത്രമല്ല ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഇത് ഇല്ലാ ബിമശീഅത്തില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിന്റെ മശീഅത്ത്, അവന്റെ ഉദ്ദേശം അനുസരിച്ച് മാത്രമാണ് ആകാശ ഭൂമികളിൽ എന്ത് ചലിക്കുന്നതും എന്ത് മിണ്ടാതിരിക്കുന്നതും അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ച് മാത്രമാണ്. ലാ യകൂനു ഫീ മുൽക്കിഹി ഇല്ലാ മാ യുരീദ്, ലാ യകൂനു, നടക്കുകയില്ല, ഫീ മുൽക്കിഹി, അവന്റെ മുൽക്കിൽ, അവന്റെ അധികാര പരിധിയിൽ, അവന്റെ അധികാരത്തിന് പരിധിയില്ല, ആലമ മുഴുവൻ അവന്റെ മുൽക്കാണ്, അവനല്ലാത്തതെല്ലാം അവന്റെ മുൽക്കിൽ കീഴിലുള്ളതാണ്, അവനാണ് മാലിക്കുൽ മുൽക്ക്. അവന്റെ ഈ മുൽക്കിൽ നടക്കുകയില്ല, ഇല്ലാ മാ യുരീദു, അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ. അങ്ങനെയുള്ള മാലിക്കുൽ മുൽക്കാണ് റബ്ബു സുബ്ഹാനഹു വതആല. ലോകത്ത് എന്ത് നടക്കുന്നുണ്ടോ അല്ലാഹ് ഉദ്ദേശിച്ചിട്ടാണ് നടക്കുന്നത്. അവന്റെ മുൽക്കിൽ അവൻ ഉദ്ദേശിക്കാത്തത് നടക്കുകയില്ല. ഭൂമിയിലെ രാജാക്കന്മാരോ അധികാരികളോ ഇങ്ങനെയല്ല. അവരുടെ അധികാരമുള്ള അവരുടെ അധികാര പരിധിയിൽ പലതും ചിലപ്പോൾ അവരുദ്ദേശിക്കാത്ത നടക്കുന്നുണ്ടാവും. എന്തിന്? ഒരാളുടെ വീട്ടിൽ പോലും എല്ലാ കാര്യങ്ങളും അയാൾ ഉദ്ദേശിച്ചവേ നടക്കുള്ളൂ എന്ന് പറയാൻ കഴിയുകയില്ല. പലതും നടക്കും. എന്നാൽ അള്ളാഹുവിന്റെ മുൽക്കിൽ അവൻ ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള മാലിക്കുൽ മുൽക്കാണ് റബ്ബ്. വഅന്നഹു സുബ്ഹാനഹു വതആല അലാ കുല്ലി ശൈഇൻ ഖദീറുൻ മിനൽ മൗജൂദാതി വൽ മഅദൂമാത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല അലാ കുല്ലി ശൈഇൻ ഖദീറുൻ, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. മിനൽ മൗജൂദാതി വൽ മഅദൂമാത്. മൗജൂദാത് എന്നാൽ ഇവിടെ നിലവിലുള്ള കാര്യങ്ങൾ, മഅദൂമാത് എന്നാൽ ഇല്ലാത്തത്, അസ്തിത്വമുള്ളതും ഇല്ലാത്തതും. ഇതിന്മേലെല്ലാം അള്ളാഹുവിന്റെ കുദറത്തുണ്ട്, അള്ളാഹു അവന്റെ കഴിവുണ്ട്. ഉള്ളതിനും ഇല്ലാത്തതിലുമെല്ലാം അള്ളാഹുവിന്റെ കഴിവുണ്ട്. അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. നിലവിലുള്ള കാര്യങ്ങളാകട്ടെ ഇല്ലാത്തതാകട്ടെ, എല്ലാത്തിനും എന്തും ചെയ്യാൻ റബ്ബ് കഴിവുള്ളവനാണ്. ഫമാ മിൻ മഖ്ലൂഖിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദി ഇല്ലല്ലാഹു ഖാലിഖുഹു സുബ്ഹാനഹു വതആല. നോക്കൂ, ഇതാണ് നമ്മുടെ ഈ ഖദറിലുള്ള വിശ്വാസത്തിലെ രണ്ടാമത്തെ ദർജയിലെ രണ്ടാമത്തെ മർത്തബ. ഇതുവരെ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ദർജയിലുള്ളതാണ് അള്ളാഹിന്റെ ഇൽമും അവന്റെ കിതാബത്തും. അവനെല്ലാം നേരത്തെ അറിഞ്ഞിരിക്കുന്നു, അവനെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ ദർജ ഇതെന്തിനാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? കാരണം ആദ്യത്തെതിനെ ഖദരിയത്തിലെ കടുത്ത ഒരു വിഭാഗം, ഖദർ നിഷേധിക്കുന്ന കടുത്തൊരു വിഭാഗം ആദ്യത്തെ ദർജയെ നിഷേധിച്ചിരുന്നു മുമ്പ്. അഥവാ അള്ളാഹു ഈ അവന്റെ പടപ്പുകളെ കുറിച്ച് മുമ്പ് അറിവില്ലാത്തവനാണ്, അവനത് എഴുതി വെച്ചിട്ടില്ല എന്ന് നിഷേധിച്ചിരുന്നു. ഇത് രണ്ടാമത്തെ ദർജ. അതെന്തെന്നാൽ അതിലുള്ളത് ഒന്ന്, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ, അവൻ ഉദ്ദേശിക്കാത്ത നടക്കുകയില്ല. രണ്ടാമത്, അപ്പൊ മുഴുവൻ നമ്മൾ കൂട്ടിയാൽ നാലാമത്തത്, അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്, പടപ്പുകളെയും അവരുടെ പ്രവർത്തികളെയും. നമ്മയും നമ്മുടെ പ്രവർത്തിയെയും പടച്ചവനാണാല് അള്ളാഹു സുബ്ഹാനഹു വതആല. ഫമാ മിൻ മഖ്ലൂഖിൻ ഫിസ്സമാവാതി വലാ ഫിൽ അർദ് ഇല്ലല്ലാഹു ഖാലിഖുഹു സുബ്ഹാനഹു വതആല. ആകാശഭൂമികളിൽ ഒരു പടപ്പുമില്ല അതിന്റെ ഖാലിഖ് അല്ലാഹു ആയിട്ടല്ലാതെ. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. അല്ലാഹു ആണ് എല്ലാത്തിനെയും പടച്ചവൻ, അവൻ എല്ലാത്തിന്റെയും കാര്യം ഏറ്റെടുത്തവനാകൊടുക്കുന്നു. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വല്ലാഹു ഖലഖക്കും, അല്ലാഹു ആണ് നിങ്ങളെ പടച്ചത്. വമാ തഅമലൂൻ, നിങ്ങൾ എന്താണോ അമൽ ചെയ്യുന്നത്, നിങ്ങളുടെ അമലിനെയും പടച്ചത് അല്ലാഹു ആണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രവൃത്തിയെ പടച്ചത് നാം ആണോ? അല്ല, അല്ലാഹു ആണ് പടച്ചത്. ഖദരിയാക്കൾ അവർ പറഞ്ഞു, അള്ളാഹിന്റെ പടപ്പുകളെ, നമ്മുടെ പ്രവർത്തികളെ പഠിച്ചത് നാം ആണ്. അതുകൊണ്ടാണ് അവർ മജൂസികളെ പോലെയായത്. കാരണം എന്താ? മജൂസികൾ പറഞ്ഞു രണ്ട് ഖാലിഖുണ്ട്, നൂറും ദുൽമാസും, പ്രകാശവും ഇരുട്ടുകളും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖ സമാവാതി വൽ അർദ് വജഅല ദുൽമാസി വന്നൂർ. അള്ളാഹു ആകാശഭൂമികളുടെ പടച്ച അള്ളാഹു അവനാകുന്നു സ്തുതി, അവനാണ് ഇരുട്ടുകളെയും വെളിച്ചത്തെയും ഏർപ്പെടുത്തിയവൻ. അതിന്റെ റബ്ബും അള്ളാഹുവാണ്. ഇവർ രണ്ടിനും രണ്ട് ഖാലിഖ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ഖദർ നിഷേധിക്കുന്നവർ ഒരുപാട് ഖാലിഖുകൾ ഉണ്ടെന്ന് പറയുന്നു. കാരണം ഓരോരുത്തരാണ് അവന്റെ പ്രവൃത്തിയെ പടച്ചത്. അങ്ങനെയല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രവൃത്തിയെ പടച്ചവൻ അള്ളാഹുവാണ്, സുബ്ഹാനഹു വതആല. ലാ ഖാലിഖ ഗൈറുഹു, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ലാ ഖാലിഖ ഗൈറുഹു, അവനല്ലാതെ ഒരു ഖാലിഖില്ല, അവനല്ലാതെ ഒരു സൃഷ്ടാവില്ല. വലാ റബ്ബ സിവാഹ്, അവനല്ലാതെ ഒരു റബ്ബില്ല. വലാ റബ്ബ സിവാഹ് ഔ വലാ റബ്ബുൻ സിവാഹ്, അവനല്ലാതെ ഒരു റബ്ബില്ല. അവനാണ് റബ്ബ്. അവനാണ് ഓരോ പടപ്പുകളെയും സൃഷ്ടിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും അതിന്റെ ഉടമസ്ഥനും അള്ളാഹു മാത്രമാണ്. വമഅദാലിക, ഇത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഖദറിലെ രണ്ടാമത്തെ ദർജയിലെ രണ്ട് കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ഉദ്ദേശവും അവന്റെ സൃഷ്ടിപ്പും അവന്റെ മശീഅത്തും അവന്റെ ഖൽഖും. നാലും നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ ഖദറിന് നാല് മർത്തബകളുണ്ട്. ഒന്ന് അൽ ഇൽം, അള്ളാഹുവിന്റെ ഇൽം. രണ്ട് അൽ കിതാബ്, അള്ളാഹുവിന്റെ എഴുത്ത്. മൂന്നാമത് അൽ മശീഅ, അള്ളാഹുവിന്റെ ഉദ്ദേശം. നാലാമത് അൽ ഖൽഖ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. അള്ളാഹുവിന്റെ അറിവ്, അവന്റെ എഴുത്ത്, അവന്റെ ഉദ്ദേശം, അവന്റെ സൃഷ്ടിപ്പ്. ഇത് കഴിഞ്ഞിട്ടല്ലാതെ, ഇത് ഇതിന്റെ പിന്നാലെ അല്ലാതെ, ഇത് നടന്നാലല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഏത് കാര്യവും അല്ലാഹ് അറിഞ്ഞിട്ടുണ്ട്, അല്ലാഹ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നടക്കണമെന്ന്. അല്ലാഹു ആണ് അതിന്റെ സ്രഷ്ടാവ്. വമാ ദാലിക്, ഇനി ശ്രദ്ധിക്കുക, ഖദറിലുള്ള നമ്മുടെ വിശ്വാസം, ഈ ഖദറിൽ നമ്മൾ ഇത്തിക്കാല് ചെയ്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇങ്ങനെ ഖദറിനെ നിന്നെടുക്കുക, നമ്മളൊന്നും ചെയ്യാതെ, അങ്ങനെയാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. വമാ ദാലിക്, ഇതോടൊപ്പം, ഇതോടൊപ്പം ശ്രദ്ധിക്കുക, ഇതോടൊപ്പം ഫഖദ് അമറല്ലാഹു ലഇബാദ്, അള്ളാഹു അടിമകളോട് കൽപ്പിച്ചിരിക്കുന്നു, ബിതാഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കണമെന്ന്, വതാഅതി റസൂലിഹി, അവന്റെ റസൂലുകളെയും അനുസരിക്കണമെന്ന്, വനഹാഹും, അള്ളാഹു പടപ്പുകളെ വിലക്കിയിരിക്കുന്നു, അൻ മഅസിയതിഹി, അവനെ ധിക്കരിക്കുന്നത്, അവനോട് മഅസിയത്ത് കാണിക്കുന്നത് അള്ളാഹു വിലക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അള്ളാഹിനെ അനുസരിക്കുമോ, അവന്റെ റസൂലുകളെ അനുസരിക്കുമോ, അല്ലാഹു ധിക്കരിക്കുമോ? അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, അള്ളാഹു പടച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതോടൊപ്പം അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, അവനനുസരിക്കണം, അവന്റെ റസൂലുകൾ അനുസരിക്കണം, അവനെ ധിക്കരിക്കരുത് എന്ന്. അള്ളാഹു നമ്മെ എന്ത് ചെയ്യും എന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അത് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു നമ്മെ എന്താണ് ചെയ്യുക നമുക്കറിയില്ല. അള്ളാഹു അഖ്ബറന, അള്ളാഹു ലം യുഖ്ബിർന മാ يفعل بنا ما اراد بنا ولكنه اخبرنا ما اراد منا الله നമ്മെ അറിയിച്ച നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല മാ അറാദ ബിന നമ്മെ അവൻ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരെ വ്യക്തിപരമായി എന്നാൽ وقد اخبرنا الله അവൻ അറിയിച്ചു തന്നിട്ടുണ്ട് മാ അറാദ മിന്ന അവൻ എന്താണ് നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നാം എന്ത് ചെയ്യണമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് നാം എന്ത് ചെയ്യണമെന്നാണ് അവൻ നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മോട് കൽപ്പിച്ചത് അവൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് പടപ്പുകൾ കുഫർ ചെയ്യുക തന്നെ ചെയ്യും പക്ഷെ അവൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അവൻ പടപ്പുകൾ കുഫർ ചെയ്യുന്നത് തൃപ്തിപ്പെടുകയില്ല എന്നവൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലുകളെയും അനുസരിക്കാൻ നോക്കൂ നമ്മുടെ റിസ്ക് നമ്മുടെ ഭക്ഷണം നമ്മുടെ സമ്പത്ത് അള്ളാഹു എഴുതി വെച്ചതേ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷെ അത് വിചാരിച്ച് നമ്മൾ ആരെങ്കിലും സമ്പാദിക്കാൻ പോകാതിരിക്കുന്നുണ്ടോ നമ്മൾ ജോലി ചെയ്യാതിരിക്കുന്നുണ്ടോ നമ്മൾ പഠിക്കാതിരിക്കുന്നുണ്ടോ ഇല്ല എന്നതുപോലെ എന്ത് അമലാണ് നമ്മൾ ചെയ്യുക അല്ല നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലുൻ മുയസ്സറു ലിമാ ഖുലിഖല എന്തിനു വേണ്ടിയാണോ അല്ല നിന്നെ പഠിച്ചത് അതിലേക്ക് നിനക്ക് എളുപ്പമായിരിക്കും കാര്യം സ്വർഗത്തിന് വേണ്ടിയാണ് നിന്നെ പഠിച്ചെങ്കിൽ സ്വർഗക്കാരുടെ അമൽ ആയിരിക്കും നീ ചെയ്യുക നരകത്തിന് വേണ്ടിയാണോ നിന്നെ പഠിച്ചത് നരകക്കാരുടെ അമലായിരിക്കും നീ ചെയ്യുക സ്വർഗക്കാരുടെ അമലേത് നരകക്കാരുടെ അമലേത് അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വഹുവ സുബ്ഹാനഹു അല്ലാഹു സുബ്ഹാനഹു വതആല യുഹിബ്ബുൽ മുത്തഖീന വൽ മുഹ്സിനീന വൽ മുഖ്സിതീൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു അൽ മുത്തഖീന അവനെ സൂക്ഷിക്കുന്നവരെയും വൽ മുഹ്സിനീന അവനെ മുഹ്സിനുകളെയും അഥവാ ഇഹ്സാനോടെ പ്രവർത്തിക്കുന്നവരെയും നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ അള്ളാഹു അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ഇബാദത്ത് ചെയ്യുക അവനെ നാം കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ഇബാദത്ത് ചെയ്യലാണ് എഹ്സാൻ അതോടൊപ്പം പടപ്പുകൾക്ക് നന്മകൾ ചെയ്യുക ഇവരൊക്കെ മഹ്സിനുകൾ എന്ന് പറയും ഇങ്ങനെ മഹ്സിനുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു വൽ മുഖ്സിതീൻ നീതി പാലിക്കുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്ന പലരെയും അവൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചുരുക്കം എന്താണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലേത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത അമലേത് എന്ന് റബ്ബ് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അവൻ നമ്മൾ ഇരുട്ടിൽ വിട്ടിട്ടില്ല വയർബ അവൻ തൃപ്തിപ്പെടുന്നു അനില്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വയർബ അവൻ തൃപ്തിപ്പെടുന്നു അനില്ലദീന ആമനു ആരെ ഈമാനുള്ളവരെ വഅമിലു സ്വാലിഹാത് സാലിഹാത്ത് പ്രവർത്തിക്കുന്നവരെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരെ അവൻ തൃപ്തിപ്പെടുന്നു. അള്ളാഹുവിന്റെ റിദ എവിടെയാണ്? എന്ത് ചെയ്താലാണ് അള്ളാഹുവിന്റെ റിദ കിട്ടുക? അള്ളാഹുവിന്റെ റിദ അത് കിട്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവന്റെ റിദ്വാൻ അത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക വബി മുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക. അല്ലാഹുവേ, നിന്റെ തൃപ്തിയോട് ഞാൻ രക്ഷതേടുന്നു നിന്റെ കോപത്തിൽ നിന്ന്, നിന്റെ മാപ്പിനോട് ഞാൻ രക്ഷതേടുന്നു നിന്റെ ശിക്ഷയിൽ നിന്ന്, നിന്നോട് ഞാൻ രക്ഷതേടുന്നു നിന്നിൽ നിന്ന്. അള്ളാഹുവിന്റെ അജാബിൽ നമുക്ക് ആരോട് രക്ഷ തേടാനുള്ളൂ? അള്ളാഹുനോട് മാത്രം. ലാ മൽജ വലാ മൻജ മിൻക ഇല്ല ഇലൈക. അള്ളാഹു, ഒരു രക്ഷാസങ്കേതമോ രക്ഷപ്പെട്ട് ചെല്ലാനുള്ള ഒരു സ്ഥലവുമോ ഇല്ല, നിന്നിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാനുള്ള ഒരു സ്ഥലമില്ല, ഇല്ല ഇലൈക് നിന്നിലേക്കല്ലാതെ. അള്ളാഹുവിന്റെ അജാബിൽ നിന്ന് ആരാണ് നമ്മളെ രക്ഷിക്കാനുള്ളത്? അള്ളാഹു മാത്രം. അതുകൊണ്ട് അവന്റെ അസിയത്തിൽ നിന്ന് അവന്റെ തൃപ്തിയിലേക്ക് ഓടിച്ചെല്ലുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു കുറച്ചാളുകളെയും കൂട്ടി വരാൻ മൂസ നബിയോട് കൽപ്പിച്ചല്ലോ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൂടെയുള്ളവരൊക്കെ പിന്നിലാക്കി വേഗത്തിൽ വേഗത്തിൽ അള്ളാഹു പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു. അള്ളാഹു ചോദിച്ചു, എവിടെയാണ്? വമാ അജലക അൻ ഖൗമിക യാ മൂസ. ഓ മൂസ, താങ്കളുടെ കൗമിൽ നിന്ന് പെട്ടെന്ന് വരാൻ, അവരൊക്കെ പിന്നിലാക്കി വേഗത്തിൽ ഞാൻ പറഞ്ഞിടത്തേക്ക് വരാൻ താങ്കളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാലഹും ഉലൈ അലാ അസരി, അല്ലാഹു അവരെന്റെ പിന്നാലെയുണ്ട്. വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, ഞാൻ നിന്നിലേക്ക് വേഗം വന്നത് റബ്ബെ നീ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ തഅരീദ് പറഞ്ഞതാണ്. തഅരീദ് എന്നാൽ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് മറ്റൊന്നാണെന്നല്ലോ, അതിനാണ് തഅരീദ് എന്ന് പറയുക. അള്ളാഹുവേ നീ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി എന്ന്, ആ ഹുബ്ബ് എന്നതിന് പകരം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റിദ പറഞ്ഞു, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി. അള്ളാഹുവിന്റെ മഹബ്ബ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും അവന്റെ മഹബ്ബത്ത് ലഭിക്കാനുള്ള ആഗ്രഹവും കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വേഗം ചെന്നു. ഖാലഹും ഉലൈ അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, അള്ളാഹു നീ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിന്നിലേക്ക് വേഗം വന്നത്. ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വേഗത്തിൽ നിങ്ങൾ ചെല്ലുക. അവന് ഉറപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് അവന്റെ റിദായിലേക്ക്, അവന്റെ തൃപ്തിയിലേക്ക്, അവന്റെ മഹബ്ബത്തിലേക്ക് ചെല്ലുക. കാരണം അവന്റെ മഹബ്ബത്ത് നമുക്ക് ലഭിച്ചാൽ പിന്നെ നാം രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ കോടാനു കോടാനു കൂടി മലായിക്ക നമ്മെ ഇഷ്ടപ്പെടും. പിന്നെ ഭൂമിയിൽ അള്ളാഹു നല്ല ആളുകൾക്കിടയിൽ ഖബൂൽ നമുക്ക് നൽകും. അള്ളാഹു നമ്മെ വെറുത്താലോ, ആളുകൾ എത്ര പേർ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, അത് താൽക്കാലികമാണ്, അത് ഇല്ലാതായി പോകും, അത് തീർന്നു പോകും. നസ്അലുല്ലാഹ അൽആഫിയ. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അവൻ തൃപ്തിപ്പെടുന്നതും ഏതാണെന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. വലാ യുഹിബ്ബുൽ കാഫിരീൻ, അവൻ കാഫറുകളെ ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാത്തവരെ, അവന്റെ ദീനിനെ നിഷേധിച്ചവരെ അവൻ ഇഷ്ടപ്പെടുകയില്ല. അവന്റെ ഖുർആനിൽ അവൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. വലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ, അള്ളാഹു കാഫറുകളെ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ കുഫറിന്റെ ആളുകളായി പോകരുത്, കുഫറിലേക്ക് നാം ചെല്ലരുത്. അള്ളാഹു സ്നേഹിക്കുന്നതിനെ നാം സ്നേഹിക്കുകയും അള്ളാഹു വെറുക്കുന്നതിനെ നാം വെറുക്കുകയും ചെയ്യുക. വലാ യർദ, അവൻ തൃപ്തിപ്പെടുകയില്ല. അനിൽ ഖൗമിൽ ഫാസിഖീൻ, ഫാസിഖുകളായ ആളുകൾ അവൻ തൃപ്തിപ്പെടുകയില്ല. ചമ്മാടികളും തോന്നിവാസികളുമായ ആളുകൾ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല, അവന്റെ തൃപ്തി അവർക്കില്ല. അപ്പൊ നോക്കൂ, അള്ളാഹു ഭൂമിയിൽ ഇതെല്ലാം പടക്കുകയും ഇതെല്ലാം ഇവിടെ ഉണ്ടാകണമെന്ന് അവൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിലേതാണ് അവൻ ഇഷ്ടം, ഏതാണ് അവൻ ഇഷ്ടമല്ലാത്തത് അവൻ നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക, അള്ളാഹു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഇഷ്ടമല്ലാത്തതും അവന് തൃപ്തിയില്ലാത്തതും ഇവിടെ നടക്കണമെന്ന് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക, അള്ളാഹു അവൻ ഇഷ്ടമല്ലാത്തതും അഥവാ അവന്റെ ഹുബില്ലാത്തതും അവന്റെ റിബ ഇല്ലാത്തതും മറിച്ച് അവൻ കോപിക്കുന്നതും അവൻ വെറുക്കുന്നതുമായ കാര്യങ്ങളും അവന്റെ മുൽക്കിൽ അവന്റെ ഭൂമിയിൽ നടക്കണമെന്ന് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ ഹിക്മത്തുണ്ട്, നമുക്കറിയാത്ത അള്ളാഹുവിന്റെ മഹത്തായ ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. അവന്റെ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട്. കാരണം അതുകൊണ്ട് വേറൊരുപാട് ഖൈർ വരാനുണ്ട്. പാപികൾ അവർ നല്ലവരാകുന്നത് അപ്പോൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുന്നത്, അവൻ ഗഫൂറും റഹീമുമാണ്. പടപ്പുകളെ പടച്ചിട്ട് അവൻ ആയതല്ലോ ഗഫൂറും റഹീമും, അവൻ നേരത്തെ ഗഫൂറാണ്, നേരത്തെ റഹീമാണ്. അവന്റെ ആ പേരിന്റെ താല്പര്യം നടക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള പടപ്പുകൾ വേണം. അതുപോലെ അവൻ അജീസാണ്, അവൻ ദുന്തിഖാമാണ്, അവൻ അജീസ്, അവൻ ഏറെ ഇജ്ജത്തുള്ളവനും അവന്റെ പിടിത്തത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കാത്തവൻ ഇജ്ജത്തുള്ളവനും അവൻ പകരം വീട്ടുന്നവനുമാണ്. ദുന്തിഖാം, അള്ളാഹു പകരം ചെയ്യുന്നവനാണ്, അവൻ പ്രതികാര നടപടി സ്വീകരിക്കുന്നവനാണ്. ഇത്തരത്തിലുള്ള അവന്റെ സിഫത്തുകൾ നടക്കണമെങ്കിൽ ഇവിടെ ഷറിന്റെ ആളുകളും വേണം. അമ്റു ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും വേണമെങ്കിൽ ഇവിടെ നന്മയും തിന്മയും വേണം. തെറ്റിന്റെയും ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളോട് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ആളുകളുടെ കാലാകാലങ്ങളിലുള്ള പോരാട്ടം, ശരിയായ പോരാട്ടം, തെറ്റായതോ തോന്നിവാസികൾ പോരാട്ടമെന്നും ജിഹാദെന്നും പറഞ്ഞ് ചെയ്യുന്നതോ ആയതല്ല. യഥാർത്ഥമായത് അത് ഇവിടെ ഉണ്ടാകണമെങ്കിലും ഷറിന്റെ ആളുകൾ വേണമല്ലോ. ഇതൽ അള്ളാഹു നേരത്തെ തീരുമാനിച്ചത്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഹിക്മത്തുകൾ അതിന്റെ പിന്നാലെ ഉണ്ട്, അതിന്റെ പിന്നിലുണ്ട്. നന്മക്ക് വില ഉണ്ടാകുന്നത് തിന്മ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇരുട്ടില്ലെങ്കിൽ നമുക്കെങ്ങനെ വെളിച്ചത്തിന്റെ വില മനസ്സിലാകും? അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ് അവൻ ബിദ് പടച്ചു എന്നത്, അവൻ പരസ്പരം എതിരായ കാര്യങ്ങളെ പടച്ചു എന്നത്. മുകളിലുള്ള ഭാഗം, താഴെയുള്ള ഭാഗം, ഇരുട്ട്, വെളിച്ചം, തണുപ്പ്, ചൂട്, തീ, വെള്ളം പോലെയുള്ളത് അള്ളാഹു പടച്ചിരിക്കുന്നു. അള്ളാഹിനെ അനുസരിക്കാൻ മാത്രം അറിയുന്ന മലക്കുകളെയും അള്ളാഹിനെ ധിക്കരിക്കാൻ മാത്രം അറിയുന്ന ശൈത്താൻമാരെയും രണ്ടിനും പറ്റുന്ന മനുഷ്യനെയും അള്ളാഹു സുബ്ഹാനഹു തആല പടച്ചിരിക്കുന്നു. ഇതെല്ലാം അവന്റെ ഉദരത്തിൽപ്പെട്ടതാണ്, അതിന്റെ പിന്നിൽ അവന് വ്യക്തമായ ഹിക്മത്തുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഉദ്ദേശം ഇവിടെ നന്മ അടക്കണമെന്നും തിന്മ അടക്കണമെന്നും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനർത്ഥം അവൻ ഇഷ്ടപ്പെടുന്നതും അവൻ ഉദ്ദേശിക്കും, അവൻ ഇഷ്ടപ്പെടാത്തതും നടക്കണമെന്ന് അവൻ ഉദ്ദേശിക്കും. പക്ഷേ അവൻ ഇഷ്ടപ്പെടുന്നത് ഏത്, ഇഷ്ടപ്പെടാത്തത് ഏതെന്ന് നമുക്ക് അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അത് അറിയിച്ചു തന്നിട്ടുണ്ട്. ആ ഖദറിന്റെ വെള്ളപ്പൊക്കത്തിൽ, ശറഇന്റെ കപ്പലിൽ കയറി നാം സഞ്ചരിക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൂഫാൻ, അള്ളാഹുവിന്റെ ഖദറാകുന്ന തൂഫാൻ വന്നപ്പോൾ അള്ളാഹുവിന്റെ ശറആകുന്ന കപ്പലിൽ കയറി സഞ്ചരിച്ചു. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അത് നമുക്ക് ഉദാഹരണമായി പറഞ്ഞു തന്നു, ഖദറിനെ എങ്ങനെ തടുക്കണം എന്നത്. നോക്കൂ, അള്ളാഹുവിന്റെ ഖദറിനെ നാം തടുക്കുന്നത് ഖദർ കൊണ്ട് തന്നെയാണ്. അള്ളാഹിന്റെ ഖദറിന് നമ്മൾ പുറത്തു പോകുന്നില്ല. ഒരുത്തൻ അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്നു, നിസ്കരിക്കുന്നു മുമ്പോ, അത് അള്ളാഹിന്റെ ഖദർ തന്നെയാണ്. അപ്പൊ അള്ളാഹിന്റെ ഖദറനുസരിച്ച് തന്നെയാണ് നന്നാവുന്നതും മോശമാകുന്നതും. ഖദറിനെ ഖദർ കൊണ്ട് തടുക്കാൻ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ വീട് തീ പിടിച്ച് കത്തുന്നു, അയാൾക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്, ഓടി പുറത്തേക്ക് പോകാം. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അയാളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം, നിർബന്ധം വേണം. അയാൾക്ക് സ്വയം നാശത്തിനൊന്നും കൊടുക്കാൻ പാടില്ല. അയാൾ അള്ളാന്റെ ഖദറിനെ മുറിച്ചു കടന്നോ? ഇല്ല, അയാൾ രക്ഷപ്പെടുത്തോ അള്ളാന്റെ ഖദർ തന്നെയാണ്. കുറച്ചാളുകൾ അതാ മുങ്ങിത്താഴാൻ പോകുന്നു, അള്ളാന്റെ ഖദറല്ലേ, മുങ്ങിത്താണോട്ടെ എന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല, അയാളെ പിടിച്ച് രക്ഷിക്കണം. പിടിച്ച് രക്ഷിച്ചാൽ അള്ളാഹിന്റെ ഖദറിൽ നമ്മൾ മറികടക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖദറിനെ അവന്റെ ഖദർ കൊണ്ട് തന്നെയാണ് നാം പ്രതിരോധിച്ചിട്ടുള്ളത്. നഫിറു മിൻ ഖദരില്ല ഇല ഖദരില്ല, അമറു ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നഫിറു മിൻ ഖദരില്ല ഇല ഖദരില്ല, അള്ളാഹിന്റെ ഖദറിൽ നിന്ന് അവന്റെ ഖദറിലേക്ക് തന്നെയാണ് നാം രക്ഷപ്പെട്ടോടുന്നത്. ഇനി നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വലാ യഅ്മുറു ബിൽ ഫഹ്ഷാ, അവൻ വൃത്തികേട് കൽപ്പിക്കുകയില്ല. മുശ്രിക്കുകൾ പഴയ കാലത്ത് പറഞ്ഞ ന്യായമാണ്, അള്ളാഹുവാണ് നമ്മളോട് ഇത് കൽപ്പിച്ചത്. അവരെ പല തോന്നിവാസത്തിന് അവർ ന്യായം പറഞ്ഞു, അള്ളാഹുവാണ് ഇത് കൽപ്പിച്ചത്. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, അള്ളാഹു ഒരിക്കലും വൃത്തികേട് കൽപ്പിക്കുകയില്ല. വലാ യർദാ ലിഇബാദിഹിൽ കുഫർ, അവനവന്റെ പടപ്പുകൾക്ക് കുഫർ തൃപ്തിപ്പെടുകയില്ല. അവർ കാഫിറുകളാകുന്നത് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. പക്ഷെ പലരും അതാകണം എന്ന് അള്ളാഹു ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഉദ്ദേശവും ലക്ഷ്യങ്ങളുമുണ്ട്. വലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഫസാദ് കുഴപ്പം ഇഷ്ടപ്പെടുകയില്ല. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണത്? അള്ളാഹുവിന്റെ ദീൻ മുഴുവൻ ഖൈറാണ്. അതിൽ ഫസാദില്ല, അതിൽ ഫഹ്ഷാ ഇല്ല, അതിൽ സൂ ഇല്ല. എന്താണ്, ഏത് വൃത്തികെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ ദീനിൽ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്? ഒരിക്കലുമില്ല. നല്ല കാര്യങ്ങളെ കൽപ്പിച്ചിട്ടുള്ളൂ. നിസ്കരിക്കാനും നോമ്പ് കൊടുക്കാനും സകാത്ത് നോമ്പെടുക്കാനും സകാത്ത് കൊടുക്കാനും സാധുക്കളെ സഹായിക്കാനും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനും കുടുംബ ബന്ധം ചേർക്കാനും അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്ക്, എല്ലാം വൃത്തികെട്ട കാര്യങ്ങളാണ്. വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം, വൃത്തികെട്ട കാര്യങ്ങൾ. ആരാണ് അവന്റെ കുടുംബത്തിൽ, അവനവന്റെ കുടുംബത്തിൽ വൃത്തികേടുകൾ കാണാൻ ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ ദീൻ അത് മുഴുവൻ ഖൈറാണ്. ഇനി നോക്കൂ, ഖദറിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശം ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. ഖദറിലുള്ള വിശ്വാസം നമ്മുടെ ഈമാനിന്റെ ഉസൂലുകളിൽപ്പെട്ട കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വൽ ഇബാദു, അള്ളാഹുന്റെ പ്രവൃത്തിയെക്കുറിച്ച് അള്ളാഹുന്റെ ഖദറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ അടിമകളുടെ അവസ്ഥ എന്താണ്? വൽ ഇബാദു, അടിമകൾ ഫാഇലൂന ഹഖീഖതൻ, അവർ തന്നെയാണ് പ്രവർത്തിക്കുന്നവർ. ഹഖീഖതൻ, യഥാർത്ഥത്തിൽ ഞാൻ ഈ കൈ പൊക്കിയാൽ ഞാൻ തന്നെയാണ് ഇതിന്റെ ഫാഇൽ, ഞാനാണ് ഇത് ചെയ്തത്, ഞാൻ തന്നെയാണ് ഇതിന് ഉത്തരവാദി. പക്ഷെ ഈ പ്രവൃത്തിയുടെ ഖാലിഖാര നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാനിത് ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷെ പ്രവർത്തിച്ചത് ഞാൻ തന്നെയാണ്, അതിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് ഉദ്ദേശിച്ചാണ് വന്നത്. ഉദ്ദേശിക്കാതെ നിങ്ങൾ വന്നാൽ നിങ്ങൾ മറന്നുപോയി, വഴിതെറ്റിയിട്ട് ഒരാൾ എന്തെങ്കിലും ചെയ്തു, ഒരാൾക്ക് ഓർമ്മയില്ലാതെ ചെയ്തു, സ്വബോധമില്ലാതെ ചെയ്തു, ഉറക്കത്തിൽ ചെയ്തു, അതിന് അള്ളാഹു ശിക്ഷിക്കുകയുമില്ല, അതിനൊക്കെ ഉത്തരവാദിത്തമില്ല. ഉറക്കത്തിൽ ഒരാള് എന്തെങ്കിലും ചെയ്തു, കലം അയാളിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു, കുട്ടി വലുതാകുന്നത് വരെയും, അതുപോലെ ഉറങ്ങുന്നവൻ എഴുന്നേൽക്കുന്നത് വരെയും, മറന്നുപോയവൻ ഓർമ്മ വരുന്നത് വരെയും അവനിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ കിടന്നുറങ്ങിയ ആളുകൾ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത്, വനുഖല്ലിബുഹും ദാത്തൽ യമീനു വദാത്തൽ ശിമാൽ, നാം അവരെ വലത്തോട്ടും അടുത്തോട്ടും മറിച്ചിട്ടു. അവനാണ് വലത്തോട്ടും അടുത്തോട്ടും മറിഞ്ഞു കടന്നത്, പക്ഷെ ആ പ്രവൃത്തി അള്ളാഹു അവരിലേക്ക് ചേർത്തി പറയാതെ അവനിലേക്ക് ചേർത്തി പറഞ്ഞു. എന്താ കാരണം? അവരുറക്കത്തിൽ ചെയ്താണ് എന്നതുപോലെ. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നാം തന്നെയാണ്. നാം അറിയാതെ ചെയ്തതിന് അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അല്ലാഹ തജാവസ അൻ ഉമ്മതി അൽ ഖഫഅ വന്നിസ്യാന വമസ്തുക്രിഹു ഇലൈഹി, എന്റെ ഉമ്മത്തിൽ അള്ളാഹു വിട്ടുകൊടുത്തിരിക്കുന്നു അബദ്ധത്തിൽ പറ്റിയതും മറന്നുപോയതും നിർബന്ധിക്കപ്പെട്ടതും. നിർബന്ധിച്ച് കൊല്ലുന്നൊക്കെ ഭീഷണിപ്പെടുത്തി ഒരാളെ കൊണ്ട് കള്ളുപിടിപ്പിച്ചു, അയാള് മനസ്സുകൊണ്ട് അത് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു അയാളെ ശിക്ഷിക്കുകയില്ല. അതുപോലെ ഒരാൾ മറന്നുപോയി, അതുപോലെ ഖത സംഭവിച്ചു. ഖത എന്നാൽ അയാൾ ഉദ്ദേശിച്ചത് വേറെയാണ്, നടന്നത് വേറെയാണ്, അതിനാണ് ഖത എന്ന് പറയുക. ഇതൊക്കെ അള്ളാഹു വിട്ടുകൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കരുതി കൂട്ട് ചെയ്യുന്ന പ്രവർത്തികൾ പടപ്പുകൾ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നവർ. അള്ളാഹു അവനെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നു എന്ന് ഖദറിനെ തെറ്റായി മനസ്സിലാക്കിയ ചില ആളുകൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പേരിൽ ദുൽമ ആരോപിക്കുക അല്ല, പടപ്പുകൾ അതിന് ഉത്തരവാദികൾ തന്നെയാണ്. അത് ഇൻഷാഅല്ലാഹ് നമുക്ക് കൂടുതൽ വ്യക്തമാകും കുറച്ചങ്ങോട്ട് എത്തിയാൽ ഇൻഷാഅല്ലാഹ്. വല്ലാഹു ഖാലിഖു അഫ്ആലിഹിം, നോക്കൂ, പടപ്പുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചവർ, പക്ഷെ അള്ളാഹുവാണ് അവരുടെ പ്രവർത്തികളെ പടച്ചവൻ. ശ്രദ്ധിക്കുക, പടപ്പുകൾ തന്നെയാണ് പ്രവർത്തിക്കുന്നവർ യഥാർത്ഥത്തിൽ, പക്ഷെ അവരുടെ പ്രവർത്തികളുടെ സൃഷ്ടാവ് ആരാ? അള്ളാഹുവാണ്. വലഅബ്ദു ഹുവ, അടിമ അവൻ തന്നെയാണ്. അൽ മുഅ്മിനു വൽ കാഫിറു വൽ ബറു വൽ ഫാജിറു വൽ മുസല്ലി വസ്സായിമു, ഇതൊക്കെ അടിമയാണ് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ച് തന്നെ ചെയ്യുന്നത്. പക്ഷേ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഓരോരുത്തരും അതിൻ്റെതായ പേര് കിട്ടുന്നു. അൽ മുഅ്മിൻ, അടിമയാണ് മുഅ്മിൻ, അള്ളാഹു നേരത്തെ തീരുമാനിച്ചുകൊണ്ടാണ് അവൻ മുഅ്മിനായത്. പക്ഷേ അവൻ മുഅ്മിനായതുകൊണ്ട് അവൻ എന്ത് വിളിക്കുന്നു? മുഅ്മിൻ. അവനെ മുഅ്മിനാക്കിയത് അള്ളാഹുവാണ്, സംശയമില്ല. പക്ഷേ അവന്റെ ഈമാൻ കൊണ്ട് അവന് പേര് ലഭിക്കുന്നു മുഅ്മിൻ എന്ന്, അവനാണത് ചെയ്തിട്ടുള്ളത്. വൽ കാഫിർ, കാഫിറായവൻ അവൻ തന്നെയാണ് കാഫിർ. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് അവൻ അങ്ങനെ ആകണമെന്ന് നേരത്തെ, പക്ഷെ അവൻ അതിന് ഉത്തരവാദിയാണ്. വൽ ബറു, നന്മ ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവനായത് അത് അവൻ തന്നെയാണ്. വൽ ഫാജിറു, വൃത്തികേട് ചെയ്യുന്നവൻ അവൻ തന്നെയാണ് ഫാജിർ, അവൻ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് അവൻ ഫാജിറായത്, അവന്റെ പ്രവൃത്തിയുടെ സൃഷ്ടാവ് അല്ലാഹുവാണ്. വൽ മുസല്ലി വസ്സായിം, മുസല്ലി മുസല്ലിയായത് നിസ്കരിച്ചവൻ അവനാണ് നിസ്കരിച്ചത്. ഭാവികളെ അള്ളാഹു അവരിലേക്കാണ് അവരുടെ പാപം ചേർത്ത് പറഞ്ഞത്. വസ്സായിം, സായിമാരാൻ, നോമ്പുകാരൻ, അവൻ തന്നെയാണ് സായിം. ഇനി വലിൽ ഇബാദി, പടപ്പുകൾക്കുണ്ട് ഖുദ്റത്തുൻ അലാ അമാലിഹിം, അവർക്കൊരു ഖുദ്റത്തുണ്ട്, അവർക്ക് ശക്തിയുണ്ട്. അലാ അമാലിഹിം, അവരുടെ പ്രവർത്തികൾ ചെയ്യാൻ, അവരുടെ പ്രവർത്തി ചെയ്യാൻ അള്ളാഹു അവർക്ക് ഖുദ്റത്ത് കൊടുത്തിട്ടുണ്ട്, അവർക്കതിന്റെ കഴിവുണ്ട്. വലഹും ഇറാദത്തുൻ, അവർക്ക് ഉദ്ദേശവുമുണ്ട്, പടപ്പുകൾക്ക് ഇറാദത്തുണ്ട്, അവരുദ്ദേശിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. വല്ലാഹു ഖാലിഖുഹും വഖാലിഖു ഖുദ്റതിഹിം വഇറാദതിഹിം, ശ്രദ്ധിക്കുക. എന്നാൽ അള്ളാഹു ആണ് അവരെ പടച്ചതും അവരുടെ കുദറത്തിനെ പടച്ചതും അവരുടെ ഇറാദത്തിനെ പടച്ചതും.
അവരെയും അവരുടെ കഴിവിനെയും അവരുടെ ശക്തിയെയും അവരുടെ ഉദ്ദേശത്തെയും പഠിച്ചതാരാ? അല്ലാഹു ആണ്. സുബ്ഹാനഹു വതആല കമാ ഖാൽ, അല്ലാഹു പറഞ്ഞതുപോലെ, ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. സൂറത്തു തക്വീറിൽ അല്ലാഹു പറഞ്ഞു, ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നിങ്ങളിൽ ആരാണോ ഉദ്ദേശിക്കുന്നത് അൻ യസ്തഖീം, നേരെ നിൽക്കാൻ, ഇസ്തിഖാമത്ത് കൈക്കൊള്ളാൻ, നിങ്ങളിൽ ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്കാണ്. പക്ഷേ വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. അള്ളാഹുവിന്റെ മഷീഅത്തിന് കീഴെയാണ്, അതിന്റെ പിന്നാലെയാണ് നമ്മുടെ മഷീഅ. ഇനി ശ്രദ്ധിക്കുക, വഹാദിഹി ദറജതു മിനൽ ഖദരി, ഈ ഖദറിലുള്ള ഈ ദറജ, രണ്ടാമത്തെ ദറജ, ഇതിൽ ഉൾക്കൊള്ളുന്ന എന്തൊക്കെ? അള്ളാഹുവിന്റെ ഉദ്ദേശവും അവന്റെ പടപ്പും, നമ്മെ നമ്മുടെ പ്രവൃത്തിയും അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഖദറിലെ ഈ ദറജയെ യുകദ്ദിബു ബിഹാ ആമ്മതുൽ ഖദരിയ, ഖദരിയത്ത് പൊതുവായി, ഖദരിയത്ത് എന്ന വിഭാഗം പൊതുവായി ഇതിനെ നിഷേധിക്കുന്നു. നേരത്തെ പറഞ്ഞതിനെ അവർ നിഷേധിക്കുന്നില്ല. ആമ്മത്തുൽ ഖദരിയ, ഖദരിയാക്കൾ പൊതുവെ, അവരുടെ കടുത്ത ടീം എന്തിനെ നിഷേധിച്ചു? അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടില്ല, അവൻ നേരത്തെ എഴുതി വെച്ചിട്ട് പോലുമില്ല എന്നതിനെ തന്നെ നിഷേധിച്ചു. എന്നാൽ അവരിക്കാലത്ത് കുറവാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു. എന്നാൽ ഖദരിയാക്കളിൽ പൊതുവെ അവരുടെ രീതി എന്താണ്? അവർ ഈ രണ്ടാമത്തെ ദർജയെ നിഷേധിക്കും. അതല്ല, നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പ്രവൃത്തി അള്ളാഹ് നടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, നമ്മുടെ പ്രവൃത്തി അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ വലിയ ബലാലത്തിലായിട്ടാണ് പോയി വീണത്. യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ച എന്താ? തിന്മ അള്ളാഹുലേക്ക് ആരോപിക്കാതിരിക്കാനാണ്, തിന്മ അള്ളാഹുലേക്ക് ആരോപിക്കാതിരിക്കാൻ. അത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മോശം പറയലായിപ്പോ എന്നാണ് സാധുക്കൾ വിചാരിച്ചത്. പക്ഷെ പോയി വീണത് അതിനേക്കാളും വലിയ കുഴിയിലാണ്. കാരണം അവരുടെ വാദപ്രകാരം നമ്മുടെ പ്രവൃത്തി, അതിന്റെ ഓരോ പ്രവൃത്തിയുടെയും സൃഷ്ടാവാരായി മാറും, നമ്മളായിത്തീരും, അള്ളാഹു അല്ല സൃഷ്ടിച്ചത്. അള്ളാഹു ഉദ്ദേശിക്കാത്തത് അവന്റെ മുൽക്കിൽ പലതും നടക്കുന്നുണ്ട് എന്ന് വരും. അള്ളാഹു നടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, അതാണ് നടക്കുന്നത് എന്ന് വരും. അള്ളാഹുവിന്റെ ജലാലത്തിനും അളവത്തിനും ഒരിക്കലും യോജിച്ചതല്ല. നേരത്തെ പറഞ്ഞ വിഭാഗമോ, അള്ളാഹ് അറിഞ്ഞിട്ടില്ല, അള്ളാഹ് എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ജഹലാണ് അവർ ആരോപിക്കുന്നത്. നമ്മൾ ചെയ്തിട്ടാണ് അക്കാര്യം അള്ളാഹ് അറിയുന്നത്, നേരത്തെ അള്ളാഹു അറിഞ്ഞിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല എന്ന് വരും. അപ്പൊ ഇത് ഈ നിഷേധം ഒരിക്കലും ഇസ്ലാമിന്റെ മൂല്യങ്ങളോട്, ഇസ്ലാമിന്റെ അസലുകളോട് യോജിക്കുന്നതല്ല. അപ്പൊ ആമ്മത്തുൽ ഖദരിയ അവർ ഈ ദർജയെ, ഖദറിന്റെ രണ്ടാമത്തെ ദർജയെ നിഷേധിക്കുന്നു. ആ ഖദരിയാക്കളെയാണ് അല്ലദീന സമ്മാഹു മുസ്തലഹു മജൂസ ഹാദിഹിൽ ഉമ്മ, അവരാണ് സലഫുകൾ, മുൻഗാമികൾ എന്ത് വിളിച്ചത്? ഈ ഉമ്മത്തിലെ മജൂസികൾ എന്ന് വിളിച്ചത് അഗ്നി ആരാധകർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലും ഈ വിളി വന്നിട്ടുണ്ട്. പക്ഷെ ആ ഹദീസിന്റെ സിഹത്തിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇങ്ങനെ പറയുന്നത്. മുൻഗാമികൾ അവരെന്ത് വിളിച്ചു? മജൂസികൾ എന്ന് വിളിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. മജൂസികൾ എന്നാൽ അഗ്നി ആരാധകർ. നേരത്തെ നമ്മൾ പറഞ്ഞു അവരുടെ വാദം എന്താണ്? രണ്ട് ഖാലിഖുണ്ട്, നന്മയെ പഠിച്ചത് ഒരു ഖാലിഖ്, തിന്മയെ പഠിച്ചു വേറൊരു ഖാലിഖ്. ഖദരിയാക്കൾ അതുപോലെയായി, അള്ളാഹു തിന്മകളൊന്നും പഠിച്ചിട്ടില്ല, നമ്മുടെ അമലുകളെ അള്ളാഹ് പഠിച്ചതല്ല, നമ്മളാണ് അതിനെ പഠിച്ചത്. അപ്പൊ അവർക്ക് ഒരുപാട് ഖാലിഖുകളായി. വയഖുലൂ ഫീഹാ, ഇനി ഷെയ്ഖുൽ ഇസ്ലാം അടുത്ത വിഭാഗത്തെ പറയുകയാണ്, ജബ്രിയ എന്ന വിഭാഗം, അഥവാ നമുക്ക് യാതൊരു ഉദ്ദേശവുമില്ല, നമ്മളല്ല പ്രവൃത്തി ചെയ്യുന്നത്, പ്രവൃത്തി നമ്മളാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അള്ളാഹ് നമുക്ക് അതിന് ഖുദറത്തും ഇറാദത്തും തന്നിട്ടുണ്ട്. പക്ഷേ അവര് മനുഷ്യന്റെ ഖുദറത്തിനെയും ഇറാദത്തിനെയും അവന്റെ ഉദ്ദേശത്തെ തന്നെ നിഷേധിച്ചു, മനുഷ്യനല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അതിൽ അതിരുവിട്ടു. വയഖുലു ഫീഹാ ഖൗമുൻ, അതിൽ അതിരുവിട്ടു ഒരു വിഭാഗം, മിൻ അഹ്ലിൽ ഇസ്ബാത്ത്, ഇസ്ബാത്തിന്റെ ആളുകൾ, അഥവാ ഖബറിനെ സ്ഥിരപ്പെടുത്തുന്ന, ഖദറിനെ അംഗീകരിക്കുന്ന, ഖദറിനെ സ്ഥിരപ്പെടുത്തുന്ന ചിലർ അതിൽ അതിരുവിട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഹത്ത യസ്ലുബു, അവരെവിടെ എത്തി? ഹത്ത യസ്ലുബു, അവർ ഊരിയെടുത്തു, അൽ അബ്ദ, അടിമയിൽ നിന്ന് അവർ ഊരിയെടുത്തു, ഖുദറത്തഹു വഖ്തിയാറഹു, അവന്റെ കഴിവിനെയും അവന്റെ തെരഞ്ഞെടുപ്പിനെയും. കാരണം മനുഷ്യൻ ഒന്നിനും കഴിവില്ല, അവൻ ഒന്നും തെരഞ്ഞെടുത്ത് ചെയ്യുന്നതുമല്ല എന്നവർ പറഞ്ഞു. ഇത് സഹോദരങ്ങളെ മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ്. നമുക്ക് ഇന്ന കാര്യം ചെയ്യാൻ കഴിവുണ്ട് എന്ന് നമുക്കറിയാം. അള്ളാഹു ഉദ്ദേശിച്ച നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് തൗഫീഖ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹുന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്താണത്? നമ്മുടെ ഉദ്ദേശവും നമ്മുടെ കഴിവും ഇതിനോട് അള്ളാഹുന്റെ വിധി യോജിച്ചു വരണം. അതാണ് തൗഫീഖ്. രണ്ടും യോജിക്കുക. അള്ളാഹുന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. എന്നാൽ പടപ്പിൽ നിന്ന് ഖുദറത്തിനെയും ഇറാദത്തിനെയും ഇവർ ഇഖ്തിയാറിനെയും ഇവർ ഊരിയെടുത്തു. പടപ്പുകൾക്ക് കഴിവോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമോ ഇല്ലെന്ന് പറഞ്ഞു. വയുഖ്രിജൂന അൻ അഫ്ആലില്ലാഹി വഅഹ്കാമിഹി ഹികമഹ വമസാലിഹഹ. അവർക്ക് എന്താണ് സംഭവിച്ചത് ശ്രദ്ധിക്കുക. വയുഖ്രിജൂന, അവർ പുറത്തെടുക്കുന്നു. അൻ അഫ്ആലില്ലാഹി, അള്ളാഹുവിന്റെ പ്രവർത്തികളിൽ നിന്ന്. വഅഹ്കാമിഹി, അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്നും. ഹികമഹ വമസാലിഹഹ, അള്ളാഹുവിന്റെ ഹിക്മത്ത്, അള്ളാഹ് പലതും ഇതുകൊണ്ട് പലതും അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ വ്യക്തമായ യുക്തിയുണ്ട്, പല ഖൈറുകളും ഇതിന്റെ പിന്നിലുണ്ട്, അതൊന്നുമില്ല എന്നവര് നിഷേധിച്ചു. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ ഈ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ ഖദറിനെ കുറിച്ച് പറഞ്ഞ ഭാഗം. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ അതുപോലെ ഇബുൽ ഖയ്യിം ഇവരെല്ലാം അവരുടെ കിതാബുകളിൽ ഭംഗിയായി ഖദറിന്റെ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഈ അവസാനം പറഞ്ഞ വിഭാഗം, ഖദർ സ്ഥിരപ്പെടുത്തി അവസാനം മനുഷ്യനെ യാതൊരു തെരഞ്ഞെടുക്കാനോ ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞ വിഭാഗം യഥാർത്ഥത്തിൽ വലിയ അപകടത്തിലാണ് ചെന്ന് ചാടിയിട്ടുള്ളത്. അതെന്താണ്? അത് മുശ്രിക്കുകളുടെ ന്യായത്തോട് അവർ യോജിച്ചു. മുശ്രിക്കുകൾ പറഞ്ഞു, ലൗഷാ അല്ലാഹു മാ അശ്റക്ന വലാ ആബാഉന, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ശിർക്ക് ചെയ്യുമായിരുന്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് എന്ന വൃത്തികെട്ട ന്യായം അവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചെന്ന് അവർക്കറിയുമോ? ഇല്ല. എന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ എങ്ങനെ ഈ ന്യായം പറയും? അപ്പൊ ആ കുഫറിന്റെ ന്യായത്തിലേക്കാണ് മനുഷ്യന്റെ കുദറത്തിനെയും ഇറാദത്തിനെയും നിഷേധിച്ച ആളുകൾ ചാടുക. അതുപോലെ
സഹോദരങ്ങള്, അള്ളാഹു പടപ്പുകൾക്ക് കഴിവും അതുപോലെ അവർക്ക് ഉദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതിനെ നിഷേധിക്കുന്നവർ അവർ അള്ളാഹുവിൽ ദുൽമ ആരോപിക്കുകയാണ് ചെയ്യുക. അവൻ അനീതി ചെയ്തു എന്നാണ് അവർ ആരോപിക്കുക. ഖദറിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ വല്ല സംശയങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് കേൾക്കാതെ പോകരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തരീഖുൽ ഹിജ്റത്തൈൻ വബാബ് സആദത്തൈൻ എന്ന കിതാബിൽ അഹ്ലു സുന്ന യഥാർത്ഥത്തിൽ ഖദറിൽ എങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസം എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. വഹദ അല്ലാഹു ബിഫദ്ലിഹി, ഈ പഴച്ച വിഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ജബരിയത്തും ഖദരിയത്തും. എന്നാൽ അള്ളാഹു അവന്റെ ഫദ്ലു കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് ഹിദായത്ത് നൽകി. മനസ്സിലാക്കുക, ഹിദായത്ത് അള്ളാഹിന്റെ ഔദാര്യമാണ്, നമ്മുടെ അവകാശമല്ല. അവകാശം കിട്ടാഞ്ഞാലേ എന്ത് പറയാൻ പറ്റുള്ളൂ? നമുക്ക് അനീതി എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു അനീതി നമ്മളോട് ഒരാൾ ചെയ്യൽ എപ്പോഴാണ്? അയാൾ നമ്മുടെ അവകാശം തന്നില്ലെങ്കിലാണ്. അയാൾ ഔദാര്യത്തിൽ നമുക്ക് വല്ലതും തന്നില്ലെങ്കിലോ, അത് അനീതിയല്ല, അയാൾ ഇഷ്ടമാണ്, അയാൾ ഉദ്ദേശമാണ്. ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ഹിദായത്തിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ നമുക്ക് എന്ത് കാണാം? ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. എന്നാൽ നരകത്തിൽ ആര് ചാടിയിട്ടുണ്ടോ, അള്ളാഹുവിനോട് നീതിയേ ചെയ്തിട്ടുള്ളൂ. കാരണം മനുഷ്യന്റെ പ്രകൃതി അതാണ്. അപ്പോ അങ്ങനെയല്ലാത്ത പ്രകൃതിയിൽ മനുഷ്യനാക്കിക്കൂടെ എന്നാരെങ്കിലും ചോദിച്ചാലോ, അത് വിവരക്കേടാണ്. കാരണം അങ്ങനെയല്ലാത്ത പ്രകൃതിയിലാക്കി അവൻ മനുഷ്യനാവൂല, വേറെ വല്ലതുമായേനെ. ഏതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ ചോദിച്ചതുപോലെ ഉണ്ടാവും. ഇതാ ചലനം, ഇപ്പൊ ഈ വസ്തു ഇവിടുന്ന് ചലിക്കുന്നു. ഒരാൾ ചോദിക്കുന്നു, എന്തപ്പോ ചലനം എന്നത് അങ്ങനെയായത്? ചലനവും അവിടെ മിണ്ടാതിരിക്കലും ഒരുമിച്ചാക്കിക്കൂടെ? ഒരിക്കലും നടക്കണല്ല. പിന്നെയോ ചലനം എന്ന് പറഞ്ഞ ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അവിടുന്ന് നീങ്ങലാണ്. കൈ ഞാൻ ഹറക്ക എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥാനത്ത് നിന്ന് നീക്കി. ഒരാൾ ഹറക്ക എന്ന് തഹറക്ക എന്ന് പറഞ്ഞാൽ അവൻ ആ സ്ഥാനത്ത് നിന്ന് നീങ്ങി. അതായാലും എങ്ങനെ ആവുള്ളൂ? അപ്പോ മനുഷ്യനാണോ അവൻ, അല്ലെങ്കിൽ അവൻ വേറെ വല്ലതും ആകുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഫദ്ല് കാരണത്താൽ ഹിദായത്ത് നൽകി, ഫദ്ല് കൊണ്ട് ഹിദായത്ത് നൽകി. വറസത്ത അംബിയാഇഹി വറുസുലിഹി, ശ്രദ്ധിക്കുക, അവന്റെ നബിമാരുടെ
നബിമാരുടെ അനന്തരാവകാശികൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകി. ലിമീറാഫി നബിയിഹിം വഅസ്ഹാബിഹി, അള്ളാഹുവിന്റെ നബിയുടെ അനന്തര സ്വത്ത് നേടിയെടുത്ത ആ നബിയുടെ സഹാബത്തിന്റെയും ആ മാർഗത്തിൽ സഞ്ചരിച്ച ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകി. ഖദറിന്റെ വിഷയത്തിൽ ഫലം യുഅ്മിനു ബിബഅദിൽ കിതാബി വയക്ഫുർ ബിബഅദ്, അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന മുഅ്മിനുകൾ കിതാബിൽ പകുതിയിൽ വിശ്വസിക്കുകയും പകുതിയിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നില്ല, മുഴുവൻ മുഴുവനായി വിശ്വസിക്കും. ബൽ ആമനു ബിഖദാഇല്ലാഹി വഖദരിഹി വമശീഅതിഹിൽ ആമ്മത്തിൻ നാഫിദ, അവർ അള്ളാഹുവിന്റെ ഖദറിലും ഖദാഇലും അവന്റെ ഉദ്ദേശത്തിലും അഥവാ നടപ്പിലാകുന്നതാണ് അവന്റെ ഉദ്ദേശം അതിനും വിശ്വസിച്ചു. വഅന്നഹു മാ ശാ അല്ലാഹു കാന വമാ ലം യശ ലം യകുൻ, അവൻ ഉദ്ദേശിച്ച നടക്കും അവൻ ഉദ്ദേശിച്ചത് നടക്കുകയില്ല എന്നും അവർ വിശ്വസിച്ചു. വഅന്നഹു മുഖല്ലിബുൽ ഖുലൂബി, അവനാണ് ഖൽബുകളെ മാറ്റിമറിക്കുന്നവനെന്നും. വമുസരിഹു കൈഫ അറാദ, അവൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് തിരിച്ചുവിടുന്നവനും അല്ലാഹുവാണെന്ന് അഹ്ലു സുന്ന വിശ്വസിക്കുന്നു. വഅന്നഹു ഹുവല്ലദീ ജഅലൽ മുഅ്മിന മുഅ്മിന വൽമുസല്ലിയ മുസല്ലിയ വൽമുത്തഖിയ മുത്തഖിയ, നിസ്കരിക്കുന്നവനെ നിസ്കരിക്കുന്നവനും അതുപോലെ മുഅ്മിനെ മുഅ്മിനും അതുപോലെ തഖ്വയുള്ളവനെ തഖ്വയുള്ളവനും ആക്കിയതാരാ? അല്ലാഹു തന്നെ. വജഅല ഇമ്മത്തൽ ഹുദാ യഹ്ദൂന ബിഅംരിഹി, ഹിദായത്തിന്റെ നേതാക്കന്മാരെ ഹിദായത്ത് കൊണ്ട് നയിക്കുന്നവരാക്കിയതും അല്ലാഹുവാണ്. വഅഇമ്മത്തൽ ളലാലതി യദ്ഊന ഇലന്നാർ, ളലാലത്തിന്റെ നേതാക്കന്മാരെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരും ആക്കിയതാരാ? അല്ലാഹുവാണ് സുബ്ഹാനഹു വതആല. വഅന്നഹു അൽഹമ കുല്ല നഫ്സിൻ ഫുജൂറഹാ വതഖ്വാഹാ, ഓരോ നഫ്സിനും അതിന്റെ നന്മയും തിന്മയും തോന്നിപ്പിച്ചു കൊടുത്തതാരാണ്? അല്ലാഹുവാണ്. അൽഹമഹ ഫുജൂറഹാ വതഖ്വാഹാ. വഅന്നഹു യഹ്ദി മൻ യശാഉ ബിഫദ്ലിഹി വറഹ്മതിഹി വയുദില്ലു മൻ യശാഉ ബിഅദ്ലിഹി വഹിക്മതിഹി. സദിഖ വഅന്നഹു അല്ലാഹുവാണ് യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുക. ബിഫദ്ലിഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യവും റഹ്മത്തും കൊണ്ട്. വയുദില്ലു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ ദലാലത്തിലാക്കുന്നത് അനീതിയാണോ? ബിഅദ്ലിഹി വഹിക്മതിഹി, അവന്റെ നീതി കൊണ്ടും അവന്റെ ഹിക്മത്ത് കൊണ്ടും. അവന്റെ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട്, അവന്റെ നീതിയുമുണ്ട്. ഒരു സഹാബി ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അബുൽ അസ്വദുദ്ദീലി എന്ന താബിഈയോട് ചോദിച്ചു, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, അള്ളാഹുന്റെ ഖദർ അനുസരിച്ച് അങ്ങനെ പോവാണോ അല്ല നമ്മൾ ചെയ്യുകയാണോ? നമ്മൾ ചെയ്യുന്നതാണ് ശരി, പക്ഷെ അതിനുശേഷമാണോ അള്ളാഹ് അറിയുന്നത്? അപ്പൊ സഹാബി പറഞ്ഞു, അള്ളാഹുന്റെ ഉദ്ദേശം അതനുസരിച്ച് നടക്കുള്ളൂ. അപ്പൊ ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു, സഹാബിയാണ് ചോദിക്കുന്നത്, അലൈസ ദാലിക ളുൽമ, അതൊരു അനീതിയല്ലേ? കിതാബി അദ്ദേഹം പേടിച്ചുപോയി, എന്താണ് അദ്ദേഹം പറയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബേജാറാണ്ട, ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്, ഒരിക്കലും അനീതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകരെ മുഴുവൻ നരകത്തിലിട്ട് കരിച്ചാലും വഹുവ ഗൈറു ളാലിമിൻ ലഹും, അവൻ അവരോട് ദുൽമി ചെയ്തിട്ടില്ല, അനീതി ചെയ്തിട്ടില്ല. സ്വർഗത്തിലാക്കുന്നത് അവന്റെ ഔദാര്യമാണ്. കാരണം മനുഷ്യന് പടക്കപ്പെട്ടിട്ടുള്ളത് ലലൂമൻ ജഹൂല, മനുഷ്യന്റെ പ്രകൃതി എന്താണ്? ബാലിമാണ്, ജാഹില. അവന്റെ നഫ്സ് എങ്ങനത്തതാണ്? ലാലിമാണ്, ജാഹില. ഒന്ന്, അവൻ അക്രമിയാണ്, അതുപോലെ വിവരം കെട്ടവനാണ്. എന്നാൽ സന്മാർഗം കിതാബും സുന്നത്തും കിട്ടിയാൽ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, നബിമാർ വന്ന് അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്നു, അപ്പൊ അവരുടെ ജഹൽ നീങ്ങി, ഇൽമു വന്നു. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുന്നു, അപ്പൊ അവരുടെ ദുൽമ നീങ്ങി, അതിൽ വന്നു. ഇത് അള്ളാഹുന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യം റഹ്മത്തുമാണ്. അവന്റെ ഔദാര്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുത്തതിന് അവനെ ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമല്ല. അള്ളാഹുവിടെ ഷറുണ്ട് എന്ന് ഷറുണ്ടാകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഏതുപോലെ അൻസല മിന സമാഇ മാഅ ഫസാലത് ഔദിയതു ബിഖദരിഹ ഫഹ്തമല സൈലു ജബദർ റാബിയ. ഇബ്നുൽ ഖയ്യിം ആയത്ത് ഉദ്ധരിച്ചു, സൂറത്തുർ റഅദിൽ ആയത്ത് ഉദ്ധരിച്ചു പറഞ്ഞു, അവൻ മുകളിൽ നിന്ന് വെള്ളം വർഷിപ്പിച്ചു, അതിതാ ഒലിച്ചു പോകുന്നു, അതിൽ പുറമേക്ക് ഒരുപാട് ചവറുകൾ അതിന്റെ മുകളിലൂടെ ഒഴുകുന്നുണ്ടാവും, ചവറുകളും കുമിളകളും. എന്നാൽ അതിനടിയിലുള്ളതോ എത്രയോ ഉപകാരമുള്ളതാണ്. പുറമേക്ക് എത്ര ചവറുകൾ ഉണ്ടെങ്കിലും ശരി, ഈ ഉപകാരമുള്ളത് അള്ളാഹു അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹു തീയിനും തീയെക്കുറിച്ചും പറഞ്ഞു അതേ ആയത്തിൽ. തീയിലും ഇങ്ങനെയാണ്, പുറമേക്കുള്ള പല കുമിളകളുണ്ട്, ഇരുമ്പ് കത്തിക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് പോകും, പക്ഷെ ഖൈർ അവിടെ ബാക്കിയാകും. അതിലെ നുരകൾ, അത് കുമിളകൾ, അത് പൊയ്പോകും, ഉപകാരമുള്ളത് ബാക്കിയാകും. ഇങ്ങനെയാണ് അള്ളാഹു ഉദാഹരണം വിവരിക്കുന്നത്. ഷർ ഒരുപാട് ഇവിടെ ഉണ്ടാകാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അള്ളാഹു ഷർറ് മാത്രമല്ല ഇവിടെ ഇറക്കിയിട്ടുള്ള, അള്ളാഹു ഖൈർ ഇറക്കിയിട്ടുണ്ട്. നീ നല്ലതും മോശവും കണ്ടാൽ ഏതാണ് എടുക്കുക? പുറമേ കുറെ ചവറ് കണ്ടാൽ അതെടുത്ത് മതിയാക്കോ? ഇല്ല, അത് ശുദ്ധമായതെടുക്കും, നല്ലതെടുക്കും. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഖൈർ, അത് നീ സ്വീകരിക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയുണ്ടായി, ദുനിയാവിൽ ഷർറ് ഒരുപാടുണ്ടെങ്കിലും കുറച്ച് ഖൈർ അത് മതിയാകും. ദുനിയാവിലെ മുഴുവൻ ഷർറും നീ എടുത്തു നോക്കിയാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ എടുത്തു നോക്കിയാലും ഇത് മതിയായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എല്ലാ ഖൈറും കൊണ്ട് അയച്ചത് മതിയായി. ഇവിടെ അത് മതിയായിരിക്കുന്നു ബാക്കി എല്ലാ ഷർറിനെയും അതിനെ കവച്ചു വെക്കാൻ. അത് നീ സ്വീകരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഫദ്ൽ അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തുമാണ് ഹിദായത്തും ഇസ്ലാമും സ്വർഗവുമെല്ലാം. അവന്റെ നീതിയും അവന്റെ ഹിക്മത്തുമാണ് കുഫറും ശിർക്കും ഷർറും അതിന്റെ ശിക്ഷയായ നാറും നരകവും. അതുകൊണ്ട് അള്ളാഹു അതുകൊണ്ടാണ് ഏറ്റവും വലിയ അള്ളാഹുന്റെ ഫദൽ എന്താ? ദീനാണ്. ഏറ്റവും വലിയ നിഅമത്ത് ഏതാ? അള്ളാഹുവിന്റെ ദീനാണ്. അതിൽ അള്ളാഹു നമ്മെ ആക്കി എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ആക്കി തീർത്തു എന്നതാണ്. അള്ളാഹുവിന്റെ അവന്റെ രഹസ്യമാണ് യഥാർത്ഥത്തിൽ ഖദർ. അതിന്റെ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് മനസ്സിലായി. ബാക്കി നമ്മൾ അള്ളാഹുവിലേക്ക് വിടുന്നു, എല്ലാ ആലിമുൽ ഗൈബായ റബ്ബിലേക്ക് നമ്മൾ വിടുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ഈ യഥാർത്ഥ ഇമാനിൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഖ്സിം ലനാ മിൻ ഖശിയതിക ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا والله تعالى اعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك